വാക്യം വായിക്കാം. ഒന്ന് രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. ഓക്കെ, ഈ കസേര ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടോട്ട് കയറിയിരിക്കുക, ഗ്യാപ്പ് ഇടാതെ. ബാക്കിൽ കസേര കടന്നിട്ട് ഫ്രണ്ടിൽ ബ്രദറിങ് ഫ്രണ്ട്, പിള്ളേർ താഴെ ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് ഇടാതെ, ബ്രദർ ഫ്രണ്ടില്ല, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ഫ്രണ്ടില്, ഫ്രണ്ടില്ല ബ്രദർ ജേക്കബ്, ബ്രദർ ഫ്രണ്ടില്. ഓക്കെ, ഇടയ്ക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഇടാതിരിക്കുന്നു ഫില്ലിൽ. ഓക്കെ ഓക്കെ, ഒന്ന് രാജാക്കന്മാർ 17-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. ഞാൻ അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഴയ നിയമം മുതൽ വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ കാലത്തിന് ശേഷമാണ് രാജാക്കന്മാരുടെ കാലം തുടങ്ങുന്നത്. 1 ശമുവേലില് ന്യായാധിപന്മാരുടെ അവസാനത്തെ ന്യായാധിപനായ ശമുവേലിന്റെ കാര്യമാണ്. ശമുവേലിന്റെ ജനനം, ശമുവേൽ ന്യായാധിപനായിട്ട് അവസാനത്തെ ഇസ്രായേലിന്റെ ന്യായാധിപനായിട്ട് ന്യായാധിപ സ്ഥാനം വഹിക്കുന്നതാണ് കാണുന്നത്. ദൈവത്തിന്റെ ഹിതം രാജഭരണമായിരുന്നില്ല, ദൈവം രാജാവായിട്ടിരിക്കണമെന്നായിരുന്നു. പക്ഷേ ശമുവേലിന്റെ കാലത്ത് ഇസ്രായേൽ രാജാവിന് വേണ്ടി ചോദിക്കുന്നു. അങ്ങനെ ദൈവം ഇസ്രായേലിനൊരു രാജാവിനെ കൊടുക്കുന്നു, ആദ്യത്തെ രാജാവ് ശൌൽ. ശൌലിനെ ദൈവം തള്ളിക്കളയുന്നു. 1 ശമുവേലിന്റെ അവസാനം ശൌലിന്റെ ഒരു ദാരുണമായിട്ടുള്ള മരണത്തോടുകൂടിയാണ് 1 ശമുവേൽ അവസാനിക്കുന്നത്. 2 ശമുവേൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദാവീദ് രാജാവായിട്ട്, ശൌലിന് പകരമായിട്ട് ദാവീദ് രാജാവായിട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം യഹൂദയുടെയും പിന്നെ കംപ്ലീറ്റ് ഇസ്രായേലിന്റെയും രാജാവായി തീരുന്നു. 2 ശമുവേലിന്റെ അധ്യായം 11-ാമത്തെ അധ്യായം വരെ ദാവീദിനോട് കൂടി ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയും, ദൈവം ദാവീദിനെ അനുഗ്രഹിക്കുന്നു, ദാവീദിന് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു, ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ചതാണ്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള ദാവീദിന്റെ മുമ്പോട്ടുള്ള പോക്കാണ് 1 ശമുവേൽ 11-ാമത്തെ അധ്യായം വരെ കാണുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ ദാവീദിന്റെ ഒരു വളരെ വലിയ പാപം കാണുന്നു. ദാവീദ് വ്യഭിചാരം ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു, ചതിക്കുന്നു. അങ്ങനെ ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ദാവീദിന്റെ അതിഭയങ്കരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ 11-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ അങ്ങോട്ട് വായിച്ചു പോയിക്കഴിഞ്ഞാൽ ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി അല്ലെങ്കിൽ ഡിസിപ്ലിനാണ്. ദൈവം ദാവീദിനെ തള്ളിക്കളയുന്നില്ല, ദാവീദ് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടു. പക്ഷേ ദാവീദ് മാനസാന്തരപ്പെട്ടെങ്കിലും ദൈവം ദാവീദിനടുത്ത് പറയാണ്, നീ നിന്റെ ഈ പ്രവൃത്തി നിമിത്തം ജാതികളുടെ മുമ്പിൽ എന്റെ നാമം ദുഷിച്ചതുകൊണ്ട് എന്റെ ജഡ്ജ്മെന്റ് നിന്റെ മേൽ വരും, നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറയാണ്. ദാവീദ് ചെയ്ത പാപത്തിന് ദൈവം ശക്തമായിട്ട് ദൈവം ദാവീദിനെ ഡിസിപ്ലിൻ ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളാണ്. ദാവീദിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നുപോയതുപോലെയുള്ള ഡിസാസ്റ്റർ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ പതിനൊന്നാമത്തെ അധ്യായം വരെ ദാവീദിനെ ദൈവം വളരെ അനുഗ്രഹിക്കുന്നതാണ് കാണുന്നത്. പതിനൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ പിന്നീട് തകർച്ചകളാണ്. തകർച്ചകൾ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ 4 മക്കൾ അന്യോന്യം കൊല്ലുന്നുണ്ട്. ഒരു മകൻ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നു. രണ്ടാമത്തെ മകൻ അബ്നോനെ അബ്ശാലോം കൊല്ലുന്നു. അബ്ശാലോമിനെ യോവാബ് കൊല്ലുന്നു. അതിനുശേഷം അതടുത്ത മകനായിട്ടുള്ള അദോനിയാവിനെ ശലോമോൻ കൊല്ലുന്നു. അങ്ങനെ 4 മക്കൾ ദാവീദിന്റെ കുടുംബത്തിൽ 3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കൊല്ലപ്പെടുന്നു. ഒരു മകളെ വേറൊരു മകൻ റേപ്പ് ചെയ്യുന്നു. ഇത്രയും ഡിസാസ്റ്റർ ആയിട്ടൊരു കുടുംബം ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണം ദാവീദ്, ദൈവത്തിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദാവീദ്, ദൈവത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചെയ്ത വലിയ പാതകത്തിന്റെ ഫലമാണ്. ദൈവം അതിശക്തമായിട്ട് ദാവീദിനെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. നമ്മൾ ഒന്ന് രാജാക്കന്മാർ തുടങ്ങുന്നത് ശലോമോൻ ദേവാലയം പണിഞ്ഞുകൊണ്ട് ശലോമോനെ ദേവാലയ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ശലോമോൻ ദേവാലയം പണിയുന്നു. ശലോമോനും നന്നായിട്ട് തുടങ്ങി. പക്ഷെ ഒന്നാം തരം പിന്മാറ്റക്കാരനായിട്ട് ശലോമോന്റെ ജീവിതം അവസാനിക്കുന്നു. അങ്ങനെ ശലോമോന്റെ ജീവിതം അവസാനിക്കുമ്പോൾ ദൈവം ശലോമോന്റെ അടുത്തുള്ള ശിക്ഷയായിട്ട് ശലോമോന്റെ മകന്റെ കാലത്ത് ദാവീദിനോടുള്ള വാഗ്ദത്ത പ്രകാരം ശലോമോന്റെ സമയത്ത് രാജ്യത്തെ ഡിവൈഡ് ചെയ്യുന്നില്ല. ശലോമോന് ശേഷം ദൈവം രാജ്യത്തെ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ രണ്ട് രാജ്യങ്ങളായി, യഹൂദ ഇസ്രായേൽ എന്ന് രണ്ട് രാജ്യങ്ങളായിട്ട് രാജ്യം ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ രണ്ട് രാജ്യത്തും യഹൂദയിലും ഇസ്രായേലിലും രാജാക്കന്മാർ ഭരിക്കുന്നു. ഇസ്രായേൽ രാജാക്കന്മാരെല്ലാം തന്നെ പാപികളായിരുന്നു. എന്നാൽ യഹൂദ രാജാക്കന്മാരിൽ ചിലര് നല്ലവരും ഉണ്ടായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ്, ഒന്ന് രാജാക്കന്മാരുടെ കോണ്ടക്സ്റ്റ് അതാണ്. അങ്ങനെ രാജ്യം ഡിവൈഡായി രണ്ട് രാജ്യങ്ങളിലും ആയിട്ട് രാജാക്കന്മാർ ഭരിക്കുന്ന കാലം. അവിടെ ഇസ്രായേലിൽ ആഹാബും യഹൂദയിൽ യഹോശാഫാത്തും ഭരിക്കുന്ന ആ സമയത്താണ് ഏലിയാവിന്റെ വരവ്. നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ കാലം വരുന്നത് ഇതിനും ശേഷമാണ്. നമ്മൾ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകന്മാർ ഏത് കാലഘട്ടത്തിലാണ് പ്രസംഗിച്ചത്, അവരുടെ പ്രവചനങ്ങൾ നടത്തിയത് എന്ന് അറിയാതെ നമ്മൾ ചുമ്മാതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാവത്തില്ല. പലതും മനസ്സിലാവും, പക്ഷെ എന്താണ് അതിന്റെ കോണ്ടക്സ്റ്റ് എന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ ഏലിയാവിന്റെ കാലത്തൊന്നും പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ തുടങ്ങുന്നില്ല. ബാക്കി പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ തുടങ്ങുന്നത് രണ്ട് രാജാക്കന്മാരുടെ സമയത്താണ്. പ്രവാചകന്മാർ മിക്കവാറും പേരും പ്രവചിച്ചതെല്ലാം യഹൂദയും ഇസ്രായേലും പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ്. അവസാനത്തെ പ്രവാസത്തിന് മുമ്പ് ഉള്ള അവസാനത്തെ പ്രവാചകൻ യിരെമ്യാവാണ്. യിരെമ്യാവ് പ്രവാസത്തിന് മുമ്പും പ്രസംഗിച്ചു, പ്രവാസകാലത്തും പ്രസംഗിച്ചു. അവര് ബാബിലോണിലേക്ക് പോയപ്പോഴും ബാബിലോണിലോട്ടും യിരെമ്യാവ് പ്രവചിക്കുന്നുണ്ട്. പ്രവാസകാലത്ത് മാത്രമായിട്ട് പ്രസംഗിച്ച പ്രവാചകനാണ് എസക്കിയേലും ദാനിയേലും. ദാനിയേലും പ്രവാസകാലത്ത് മാത്രമായിരുന്നു. ദാനിയേലിന്റെ കാലത്തിന്റെ അവസാനമായപ്പോഴേക്കും തിരിച്ചവർ പ്രവാസത്തിൽ തിരിച്ചു വരുന്നു. പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പ്രവചിക്കുന്ന പ്രവാചകന്മാരാണ് സെഖര്യാവും മലാഖിയും. അവർ രണ്ടുപേരും സെഖര്യാവും ഹഗ്ഗായിയും. ഹഗ്ഗായിയും സെഖര്യാവും പ്രവചിക്കുന്നത് ആലയം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആലയം ബിൽഡ് ചെയ്തതിന് ശേഷം അവരുടെ പിന്മാറ്റത്തെ ശാസിക്കാനായിട്ടാണ് മലാഖി പ്രവചിക്കുന്നത്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ ഒരു ഓർഡർ പോകുന്നത്. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രവാചകനാണ് ഏലിയാവ്. ഏലിയാവ് പുസ്തകം ഏലിയാവിന്റെ പേരിലൊന്നുമില്ല. എന്നാൽ ഏലിയാവിന്റെ ചരിത്രമാണ് ഒന്നു രാജാക്കന്മാർ അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത്. ഒന്നു രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഏലിയാവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കുകയാണ്. അതൊന്ന് വേണമെങ്കിൽ വായിക്കാം. ഒന്നുകൂടി ഒന്നു രാജാക്കന്മാർ 17:1.
ഞാൻ ജീവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു.
ഏലിയാവിന്റെ ഒറ്റ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്, ആസ് ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവ്സ് ബിഫോർ ഹൂം ഐ സ്റ്റാൻഡ്. ഏലിയാവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഏലിയാവ് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര മാത്രമേ ഉള്ളൂ ഏലിയാവിന്റെ ഇൻട്രൊഡക്ഷൻ. ഏലിയാവിന്റെ കുടുംബചരിത്രം പറയുന്നില്ല. ഏലിയാവ് ഏത് മതത്തിൽ നിന്നുള്ളതാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണെന്നോ അങ്ങനത്തെ വലിയ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ പറയാണ്, ഏലിയാവ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും നിൽക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിനെ പറ്റി ഒരു പ്രവചനമുണ്ട്, യെശയ്യാ പ്രവചനം അതിന്റെ 53-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. യെശയ്യാവ് 53:2 യേശു അവന്റെ മുമ്പാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ മുമ്പാകെ, ദൈവത്തിന്റെ മുമ്പാകെ യേശു ക്രിസ്തു ജീവിച്ച കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് യേശു ക്രിസ്തു ജീവിച്ചത്? വരണ്ട നിലത്തു നിന്ന് വേര് മുളയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വരണ്ട നിലത്തു നിന്ന് ഒരു വേര് മുളച്ചു വരണമെങ്കിൽ ആ യാതൊരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും വരണ്ടായിരിക്കുമ്പോൾ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തു ജീവിച്ചതിന്റെ രഹസ്യം അവിടെ പറയാണ്. അവൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്? അവന്റെ മുമ്പാകെ, അന്നേരം ദൈവത്തിന്റെ മുമ്പാകെ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ മുമ്പാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതത്തിന്റെ നടുക്ക്, ദൈവീക പ്ലാനിന്റെ നടുക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ നടുക്ക്, ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവൻ ഏത് വരണ്ട നിലമാണെങ്കിലും ദൈവത്തിന് അവനെ നിർത്താനായിട്ട് കഴിയും അല്ലെ. 16 സങ്കീർത്തനം അതിന്റെ 8 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 16 സങ്കീർത്തനം 8 വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയുള്ള പ്രയോഗനമാണ്, നമ്മൾ പലപ്പോഴും
വായിച്ചിട്ടുള്ളതാണ്.
അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച്, എന്റെ മനസ്സാനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. അതേ കാര്യമാണ് ഏലിയാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഏലിയാവ് പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിലെ യഹോവയാണ്, ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ലീവ്സ് ബിഫോർ ഹൂം ഐ സ്റ്റാൻഡ്. അന്നേരം ദൈവത്തിന് മുമ്പാകെ ഏലിയാവ് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഏലിയാവ് നിൽക്കുന്ന, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നിൽക്കുന്ന ഒരു പ്രവാചകനാണ് ഏലിയാവ്. അങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന പ്രവാചകന്റെ അടുത്ത് ദൈവം പറയുന്ന അടുത്ത ഒരു കാര്യമാണ് അതിന്റെ 3 വാക്യം. ഇവിടെ പറയാൻ ഇംഗ്ലീഷ് ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു ഹിം സേയിങ് ഗോ. നേരം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം എന്റെ അടുത്ത് ചില കാര്യങ്ങളിൽ കൂടി മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തി, ദൈവസന്നിധിയിൽ ജീവിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദൈവം പറയുന്നത് കേൾക്കും. അന്നേരം ദൈവം നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആ വ്യക്തി ദൈവസന്നിധിയിലല്ല ജീവിക്കുന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം എപ്പോഴാണ് കേൾക്കാൻ ആഗ്രഹമെന്ന് അറിയാമോ? സാധാരണ നമ്മളൊരു പ്രശ്നത്തിന്റെ നടുക്ക് വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതലിനായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് നമുക്ക് വളരെ താല്പര്യമാണ് അല്ലേ. ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ, ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നൊന്നും താല്പര്യമൊന്നുമില്ല, അവർ ഡിസിഷൻ എടുക്കുന്നു, അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു ഒപ്പ് മതി, അങ്ങനെയുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷന്റെ മുമ്പിൽ വരുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അപ്പോഴും ചിലപ്പോഴും നമുക്ക് കേൾക്കാനായിട്ട് കഴിയാറില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു ബാക്കിയുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൊന്നും ദൈവത്തിന്റെ മുമ്പിലായിരിക്കത്തില്ല ഇവർ ചിലപ്പോൾ ജീവിക്കുന്നത്. അവരെ ഡയറക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കത്തില്ല. അവരുടെ താല്പര്യപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന്റെ കരുണയിൽ ദൈവം ചിലപ്പോൾ സംസാരിച്ചേക്കാം, പക്ഷെ നിർബന്ധമില്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ, യെശയ്യാ പ്രവചനം 23 അധ്യായത്തിന്റെ 18 അധ്യായ വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട്, അയ്യോ അവർ എന്റെ സന്നിധിയിൽ നിന്ന് എന്റെ ആലോചന കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ മുമ്പാകെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഒരു വ്യക്തി ജീവിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ദൈവശബ്ദം കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് ഇവിടെ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, കർത്താവിനെ പറ്റിയല്ലാതെ, സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിനെ അല്ലാതെ വേറൊന്നും ആഗ്രഹിക്കാതെ കർത്താവിന്റെ പ്ലാൻ എന്നിൽ കൂടി ഫുൾഫിൽ ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ അവന്റെ അടുത്ത് ദൈവം സംസാരിക്കും. ദൈവം അവന്റെ അടുത്ത് പറയുകയാണ്, ഇവിടെ നിന്ന് പോവുക, ഗോ എന്നാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി കേൾക്കാൻ പോകുന്ന വാക്കാണ്. ദൈവം പറയാണ്, ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു ഹിം സേയിങ് ഗോ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് പോവുക എന്നൊരു ശബ്ദം ഏലിയാവിന്റെ അടുത്ത് ദൈവം പറയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചത് കൊണ്ട് മാത്രം. അവിടെ നിന്ന് പറയാണ്, നീ ഇവിടെ നിന്ന് പോവുക, ഗോ എവേ ഫ്രം ഹിയർ ആൻഡ് ടേൺ ഈസ്റ്റ്വേർഡ് ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ബൈ ദ ബ്രൂക്ക് ഓഫ് കെരീത്ത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാൻ അരികെയുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ഇങ്ങനെ ഐ ഹാവ് കമാൻഡഡ് ടു ദ റേവൻസ് ടു പ്രൊവൈഡ് യു ഫുഡ് ദേർ. ഒന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് ദൈവം സംസാരിക്കും, പോകണമോ നിൽക്കണമോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ദൈവം സംസാരിച്ചിരിക്കും. അത് കേട്ടിട്ട് അത് അനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങളുടെ അടുത്ത കാര്യങ്ങൾക്കുള്ള പ്രൊവിഷനും ദൈവം കരുതിയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. എലിയാവിനോട് ദൈവം പറയാണ്, നീ പോവുക, എന്റെ വാക്ക് കേട്ടിട്ട് നീ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിനക്ക് അവിടെ പോയിട്ട് നിന്നെ എങ്ങനെ നീ ജീവിക്കും എന്നുള്ള കാര്യം, നിന്റെ അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി അത് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ആരുടെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്? ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഐ ഹാവ് കമാൻഡഡ് ദ റേവൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ പിന്നെ അവിടെ പിന്നെ ബാക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിലപ്പോ ഒരു വലിയ പ്രശ്നത്തിന്റെ നടുക്കോട്ടാണ് ദൈവത്തിന്റെ വാക്ക് വ്യക്തമായിട്ട് കേട്ട് ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ചെന്നുപെടുന്നതെങ്കിലും ദൈവം അവിടെ അതിനുള്ള പ്രൊവിഷൻ നേരത്തെ ഒരുക്കി വെച്ചിരിക്കും. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചില വളരെ ക്രൂഷ്യൽ പ്രോബ്ലങ്ങൾക്ക് മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരമാണ് നമ്മളൊരു പ്രോബ്ലത്തിന് മുമ്പിൽ ചെന്ന് വരുന്നെങ്കിൽ, ദൈവം അയച്ചിട്ട് നമ്മളൊരിടത്ത് പോവുകയാണെങ്കിൽ എത്ര വരേണ്ട സാധ്യത. ഇവിടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ഷാമം വരാൻ പോവുകയാണ്. ക്ഷാമത്തിന്റെ നടുക്ക് ദൈവം കമാൻഡ് ചെയ്തിരിക്കുകയാണ് ചില ആൾക്കാരുടെ അടുത്ത്. ഈ കമാൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയും വളരെ പ്രത്യേകതയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്ഷാമത്തിന്റെ സമയത്ത് കാക്ക ഒരപ്പം കൊണ്ട് ഈ വ്യക്തി കൊടുക്കണമെങ്കിൽ ആ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. ഇതെന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് പ്രൂവ് ചെയ്യണം ഇത് മനുഷ്യന്റെ സഹായം കൊണ്ടല്ല, ദൈവത്തിന്റെ കരമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ശരിക്കും നിങ്ങൾ റിയലായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ചില പ്രശ്നങ്ങളുടെ നടുക്ക് ചെന്ന് പെടും. ചിലപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാളും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഈവൻ ചർച്ചിലെ ആൾക്കാർ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഹെൽപ്പ് ഏതെങ്കിലും മനുഷ്യ വ്യക്തിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾ നിരാശരാവാതിരിക്കാനായിട്ട് ഞാൻ പറയാണ്, അത് ഈവൻ സഭയുള്ള ആൾക്കാരുടെ അടുത്തു പോലും നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾ നിരാശരാകേണ്ടി വരും. ദൈവം ദൈവത്തിന്റെ പ്രകാരം ചില കാര്യങ്ങളെ അവിടെ ഒരുക്കും, പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും. ഞാനത് കണ്ടിട്ടുള്ളതാണ്. റിയൽ പ്രോബ്ലങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുകയും ദൈവമാണ് അത് പ്രവർത്തിച്ചതെന്ന് ദൈവം പ്രൂവ് ചെയ്യുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ചിലര് പ്രവർത്തിക്കും ഇല്ലെങ്കിൽ ചിലര് കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരാരും ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരത്തില്ല. അവരെല്ലാം ദൈവം ചിലപ്പോൾ പ്രവർത്തിപ്പിക്കാൻ നിർത്തുന്നതായിരിക്കാം. കാരണം ദൈവത്തിന് പ്രൂവ് ചെയ്യണം, ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു വ്യക്തി മുമ്പോട്ട് പോകുമ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവം തന്നെയായിരിക്കും. ഇവിടെ കാക്ക ഇവിടെ ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ ഏലിയാവിന് അത് ഒരു സംശയവുമില്ല, അത് ദൈവം പ്രവർത്തിച്ചാണെന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാണ്, നീ ചെന്ന് യോർദാന്റെ അരികെയുള്ള കെരിത്തോട്ടം അരികെ ഒളിച്ചിരിക്കുക, തോട്ടിൽ നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഏലിയാവിന്റെ റെസ്പോൺസ് എന്താണ്? സോ അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെന്നു. അവൻ ചെന്ന് യോർദാൻ അരികെയുള്ള കിരീത്തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കും, തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. അന്നേരം ദൈവം പറഞ്ഞ ഈ കാര്യം ഏലിയാവ് കേട്ടു. ഏലിയാവ് കേട്ടതുപോലെ ഏലിയാവ് ചെയ്തു. ഏലിയാവ് കേട്ട് ചെയ്തതുകൊണ്ട് ദൈവം ബാക്കി കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി ദൈവം കൈവിടത്തില്ല. പ്രതീക്ഷിക്കുന്ന മനുഷ്യർ കൈവിട്ടേക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു വരത്തില്ല, പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവത്തിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ദൈവം ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോയ ഏലിയാവിനെ ഹെൽപ്പ് ചെയ്തു. മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും അവിടെ ദൈവഹിതപ്രകാരം പോയ സ്ഥലത്തും പ്രശ്നമുണ്ടായി. അവിടുത്തെ ആ പ്രൊവിഷനും കട്ടായിപ്പോയി. ഏഴാമത്തെ വാക്യം, ദൈവം ഒരുക്കിയ പ്രൊവിഷനായിരുന്നു, ദൈവഹിതപ്രകാരം പോയ സ്ഥലമായിരുന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ട് പോയ സ്ഥലമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെയും കാര്യങ്ങൾ മോശമായിട്ട് മോശമായിട്ട് വേണം തോട് വറ്റിപ്പോയി. അപ്പോൾ ദൈവം അവന്റെ അടുത്ത് വീണ്ടും സംസാരിക്കുകയാണ്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് അവന് ഉണ്ടായെന്നാൽ വീണ്ടും പറയാണ്, എന്നിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അറിയിക്കുന്നത്, എറൈസ് ആൻഡ് ഗോ. വീണ്ടും പറയാണ് ദൈവം, പറയാണ് എന്റെ തുടയാണ്, പോവുക, ഇവിടെ ഒന്ന് പോവുക. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഐ ഹാവ് കമാൻഡഡ് എ വിഡോ ദേർ ഈസ് ടു പ്രൊവൈഡ് ഫോർ. ഈ വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആര് നോക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് അല്ലെ. ഒരാശ്രയവും ഇല്ലാത്തൊരു സ്ത്രീയെടുത്ത് ദൈവം കമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ പ്രവാചകനെ പ്രൊവൈഡ് ചെയ്യാൻ. ഞാനതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന വഴികൾ മനുഷ്യരാരും പ്രവർത്തിക്കുന്ന രീതിയിലല്ല, മനുഷ്യന് ഒരു മഹത്വവും വരാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത് നമ്മൾ കാണാനായിട്ട് കഴിയും. അതായത് ഞാൻ പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഒരു മുന്നോട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പെടുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, ഒരു മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. മനുഷ്യർ നിങ്ങളെ സഹായിച്ചേക്കാം സഹായിച്ചില്ലേക്കാം, പക്ഷേ അതൊരു വിഷയമേ അല്ല. ദൈവം ഏത് വഴി കൂടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് വളരെ വ്യത്യസ്തമായിട്ട് അത് കാക്കയിൽ കൂടിയോ വിധവയിൽ കൂടിയോ പ്രവർത്തിക്കാനായിട്ട് കഴിയും. പക്ഷെ ദൈവം പറയാണ്, നിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ വിടുകയാണ്, പക്ഷെ അവിടെയും ഞാൻ മുമ്പേ ഒരാളുടെ അടുത്ത് കൽപ്പിച്ചിരിക്കുകയാണ്, ഐ ഹാവ് കമാൻഡഡ് എ വിഡോ നിനക്ക് ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സോ ഹിയറോസ് ആൻഡ് വെന്റ്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി ജീവിക്കുന്നു, അവരുടെ അടുത്ത് ദൈവം പറയുന്നു, ദൈവം സംസാരിക്കുന്നു, പോവുക എന്ന് പറയുന്നു. പോവുക എന്ന് പറയുക മാത്രമല്ല, അവളുടെ പ്രൊവിഷൻ ദൈവം അവൻ പോകുന്നതിന് മുമ്പേ അവിടെ ഒരുക്കുന്നു. അവിടെ ഒരുക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന വ്യക്തി ഇതൊന്നും ചോദിക്കാതെ പറയുന്നത് കേട്ടിട്ട് അപ്പോഴേ പോകുന്നു. അങ്ങനെ പോകുന്ന വ്യക്തി ദൈവത്തിന്റെ പ്രൊവിഷൻ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഓർഡറാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഇതിൽ എവിടെയെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന്റെ പ്രൊവിഷൻ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. ഇപ്പൊ ഏലിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഏലിയാവ് പോകുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രൊവിഷൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രൊവിഷൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത വ്യക്തിക്ക് ദൈവത്തിന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുമില്ല. പക്ഷേ ഈ ഒരു ഓർഡറിലേക്ക് പോകുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ ചേഞ്ച് ചെയ്യണം. കാരണം ദൈവമാണ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന് നാളെ എന്ത് സംഭവിക്കുന്നറിയാം, മറ്റന്നാൾ എന്ത് സംഭവിക്കുന്നറിയാം, അടുത്ത വർഷം എന്ത് സംഭവിക്കുന്നറിയാം. നേരെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും സേഫ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരു വ്യക്തി മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഓരോ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ പറയാനായിട്ടുണ്ടോ? ദൈവം അത്ഭുതകരമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് പ്രവർത്തിച്ച കാര്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്തൊക്കെ കുറച്ച് വലുതായി കഴിയുമ്പോൾ അവരുടെ അടുത്ത് പറയണം, അവർ ഈ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തവരാണ്. അവരുടെ അടുത്ത് ഈ കല്ലുകളൊക്കെ എടുത്തു വെക്കുമ്പോൾ അവർ ചോദിക്കും, ഇത് എന്താണ് ഈ കാര്യം ചോദിക്കുമ്പോൾ അവരുടെ പറയണം, എന്താണ് പറയണം? യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു, അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കല്ലുകളെന്ന് പറയണം. കാരണം അവരുടെ ജീവിതത്തിൽ അവരൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തു. എന്താണ്? ദൈവത്തിന്റെ ബലമുള്ള കൈ അവർ എക്സ്പീരിയൻസ് ചെയ്തു. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അടുത്ത ആൾക്കാരത്ത് പറയാനായിട്ടൊന്നുമില്ല, കുറെ തിയറി പറയാനായിട്ട് കഴിയുമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം അവരെ ലീഡ് ചെയ്യുമ്പോൾ, അവർ കടന്നു പോകുന്ന പ്രശ്നത്തിന്റെ നടുക്ക് ദൈവം പ്രവർത്തിക്കുമ്പോൾ, ദൈവം അവർക്ക് കൊടുക്കുന്ന പ്രൊവിഷൻസ് അടുത്തവരത്ത് പറയാനായിട്ട് അവർ കഴിയും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഏലിയാവിന്റെ അടുത്ത് പറയാണ്, അടുത്തടത്തേക്ക് പോകാനായിട്ട് പറയാണ്, ദൈവം പറയാണ്, ഐ ഹാവ് കമാൻഡഡ് എ വിഡോ ദേർ ടു പ്രൊവൈഡ് ഫോർ യു. അത് കേട്ട ഉടനെ തന്നെ ഏലിയാവ് അടുത്ത കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ അങ്ങേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു വിധവയെ കാണുക. പത്താമത്തെ വാക്യം, നല്ല ഒരു വിധവയുടെ അടുത്തോട്ടാണ് ഏലിയാവിന് വിട്ടത്. ഈ വിധവ എന്തിനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആ വിധവ അന്ന് മരിക്കാനുള്ള പ്ലാനിൽ ഇരിക്കുക, കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അവിടെ മരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വിധവയുടെ അടുത്തോട്ട് ഈ പ്രവാചകനെ വിട്ടിരിക്കുകയാണ്. അവിടെ ആ വ്യക്തിയെടുത്ത് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നേരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് കമാൻഡഡ് ദാറ്റ് വിഡോ. പക്ഷെ ആ വിധവയുടെ കയ്യിൽ എന്താ ഉള്ളത്? ആ വിധവയുടെ കയ്യിൽ ഒന്നുമില്ല. ആ വിധവയുടെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു, ഒരു പിടി മാവും തുരുത്തിയിൽ കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ ഒരു അപ്പവും ഈ സ്ത്രീയുടെ കയ്യിലില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയെടുത്ത് ദൈവം കൽപ്പിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് ഈ പ്രവാചകനം കൊടുക്കുക. അങ്ങനെ ഈ സ്ത്രീക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഇവിടെ. എന്താണ് ആ രണ്ട് ചോയ്സ് എന്ന് അറിയാമോ? ഒന്നുകിൽ ഈ സ്ത്രീയുടെ കയ്യിലുള്ള ആ കാര്യത്തിൽ കൊണ്ട് ആ സ്ത്രീ മുമ്പോട്ട് പോവുക, ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അനുസരിക്കാതിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. എന്താണ് ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ എന്തിനാ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ തിന്നിട്ട് മരിക്കാനിരിക്കുകയാകുന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് ചോയ്സാണ് അവിടെ ഉള്ളത്. ഒന്നുകിൽ ദൈവത്തിന്റെ വ്യക്തമായിട്ടുള്ള ശബ്ദം ഈ സ്ത്രീ കേട്ടിട്ട് അതനുസരിക്കുക, ഇല്ലെങ്കിൽ കയ്യിലുള്ള കാര്യം വിട്ടുകൊടുക്കാതെ അതിൽ തന്നെ ആശ്രയിച്ച് അതുകൊണ്ട് ജീവിക്കുക. അതിന്റെ എന്ത് സംഭവിക്കും? മരിക്കുകയും ചെയ്യും. പക്ഷേ ഏലിയാവ് വെള്ളത്ത് പറയാണ്, ഏലിയാവ് അവളോട് നീ പറഞ്ഞതുപോലെ ചെയ്യുക, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കും. അന്നേരം ഏലിയാവ് പറയാണ്, നീ ആദ്യം ദൈവത്തിന്റെ കാര്യം ചെയ്യുക. ദൈവം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, ദൈവം നിന്റെ അടുത്ത് കമാൻഡ് ചെയ്തിട്ടുണ്ടൊരു കാര്യം, ആ കാര്യം നീ അത് അതേപോലെ ചെയ്താൽ നീ മരിക്കേണ്ടി വരത്തില്ല. നിന്റെ ജീവകാലത്തുള്ള ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. നിന്റെ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ഈ വിധവയെടുത്ത് ചെന്നു. ആ വിധവയെടുത്ത് ചെന്നിട്ട് പറയാണ്, നിന്റെ കയ്യിലുള്ളത് മുഴുവൻ ഈ പ്രവാചകന് കൊടുക്കാൻ പറയാണ്. ഇതിന്റെ കാര്യം എന്താണ്? ആ സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറഞ്ഞു. ആ സ്ത്രീ ആ ക്ഷാമകാലത്ത് മരിച്ചു പോവാതിരിക്കാനായിട്ട് ദൈവം ഒരുക്കിയ പ്രൊവിഷൻ ആയിരുന്നു ഈ സ്ത്രീക്കുള്ളതും. എന്താണ് അത്? ആ സ്ത്രീയുടെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കുക. പക്ഷെ ഈ സ്ത്രീക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനയെ വിശ്വാസമില്ലെങ്കിൽ, ഈ സ്ത്രീ ഒരിക്കലും തയ്യിലുള്ള അവസാനത്തെ ആശ്രയം വിടത്തില്ല. അവസാനത്തെ ആശ്രയം വിടാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്ത്രീക്ക് അത് തിന്നിട്ട് മരിക്കാനായിട്ട് കഴിയും. പക്ഷെ ദൈവം പറയാണ്, ഏലിയാവ് പറയാണ്, നീ ദൈവത്തിന്റെ കൽപ്പന, ദൈവം നിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ദൈവം നിന്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ, അത് നീ ചെയ്താൽ നിനക്ക് മരിക്കേണ്ടി വരത്തില്ല. നിന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ പറഞ്ഞതുപോലെ ചെയ്യുക, ചെറിയൊരു അട ഉണ്ടായിക്കൊണ്ടിരിക്കുക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടായിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന കാലം വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവളിനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയില്ല. അന്നേരം ഈ സ്ത്രീ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ദൈവത്തിന്റെ കൽപ്പന അതേപോലെ അനുസരിച്ചു. ബാർഗൈനിങ് ഒന്നും നടത്തിയില്ല, കാൽക്കുലേഷൻ ഒന്നും നടത്തിയില്ല. കാൽക്കുലേഷൻ ഒക്കെ നടത്താമായിരുന്നു, ബാർഗൈനിങ് ഒക്കെ നടത്താമായിരുന്നു. നടത്തിയിരുന്നെങ്കിൽ അതോടുകൂടി ആ സ്ത്രീയുടെ കഥ കഴിഞ്ഞേനെ. പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തു? ആ സ്ത്രീ ദൈവത്തിന് കാര്യങ്ങളെ വിട്ടുകൊടുത്തു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കാണാനായിട്ട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, പറഞ്ഞ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി പലരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനായിട്ടുമില്ല. കാര്യം എന്തെന്ന് അറിയാമോ? അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ അവിടെ ഒരു ബാർഗൈനിങ് ആണ്, അത്രയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുമോ? പക്ഷെ ഈ സ്ത്രീയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ദൈവീയ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ സ്ത്രീ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ സ്ത്രീയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. മുമ്പോട്ട് പോകുമ്പോൾ ആ സ്ത്രീയുടെ മകൻ മരിക്കുന്നു, ഏലിയാവ് ആ മകനെ സൗഖ്യമാക്കുന്നു. ആ കാര്യത്തിലെ ഡീറ്റെയിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെയും ദൈവം മീറ്റ് ചെയ്യുന്നു. മുമ്പോട്ട് ഏലിയാവ് 18-ാമത്തെ അധ്യായത്തിൽ ഏലിയാവിന്റെ അടുത്ത് ദൈവം വീണ്ടും അടുത്ത കാര്യം പറയാണ്. 18:1 മുതലുള്ള വാക്യങ്ങൾ,
ഞാൻ
Again, അതേ വാക്കാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ് ഗോ? ദൈവത്തിന് അടുത്ത ശബ്ദം കേൾക്കുന്നവരെ ഏലിയാവ് ഒഴിവാക്കിയാണ്. ദൈവം അടുത്തമായിട്ട് ഏലിയാവ് എന്റെ അടുത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, നീ ഇവിടെ നിന്ന് പോവുക. ആ ശബ്ദം കേൾക്കുകയും ഏലിയാവ് വീണ്ടും ദൈവത്തിന്. അന്നേരം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കമാൻഡ്മെന്റിന്റെ ദൈവത്തിന്റെ വ്യക്തമായിട്ടുള്ള പ്ലാൻ അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു മനുഷ്യൻ ദൈവശബ്ദം കേൾക്കുന്നു, അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അവന്റെ എല്ലാ കാര്യങ്ങളെയും അത്ഭുതകരമായിട്ട് ദൈവം ചെയ്യുന്നു. അതുമാത്രമല്ല, അവനുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുടെയും കാര്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യുന്നു. അതായത് ദൈവത്തിന്റെ ഒരു വലിയ പർപ്പസിൽ കൂടി കാര്യങ്ങൾ മുമ്പോട്ടുമാണ്. ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തികൾ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു, അവിടെ ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലെ പറയട്ടെ, ദൈവശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്ന വേറെ ചില വ്യക്തികളെയും ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ദൈവ ശബ്ദം കേട്ട് ദൈവ ആലോചന പ്രകാരം നടക്കുന്ന ബാക്കി ആൾക്കാരെ ദൈവം ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തും. അവരുമായിട്ട് ദൈവം നിങ്ങൾക്കൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് ശരിക്കും ദൈവസഭ എന്ന് പറയുന്നത്. നേരെ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് മുമ്പോട്ട് പോകുന്ന ഏലിയാവിന്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. ഏലിയാവിന്റെ തടുത്ത് പറയാണ്, നീ പോയിട്ട് ആഹാവിനെ മുമ്പിൽ നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിലൊക്കെയും മഴ അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. 18-ാമത്തെ അധ്യായത്തിൽ ഏലിയാവ് ആഹാബിന്റെ മുമ്പിലേക്ക് പോകുന്നു. അതിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഏലിയാവിനെ ആഹാബ് കാണുന്നു. 17-ും 18-ും വാക്യങ്ങൾ,
ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആ ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും
ഇവിടെ പറയാണ്, ഇവിടത്തെ കഷ്ടത്തിന്റെ എല്ലാം കാരണം ഇവര് പറയുന്നത് ഏലിയാവാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഏലിയാവാണ് ഈ പറഞ്ഞത്. ഈ ക്ഷാമമൊക്കെ ഉണ്ടാവും. ഏലിയാവാണ് ജനത്തെ കഷ്ടപ്പെടുത്തുന്നു പറഞ്ഞപ്പോൾ ഏലിയാവ് പറയാണ്, ഈ കഷ്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ആരാണ്, നീ തന്നെയാണ് ഇതിന്റെ കാരണം. ഈ ചെന്ന് പെട്ടിരിക്കുന്ന ഈ പ്രോബ്ലത്തിന്റെ ഒക്കെ കാരണം നീ തന്നെയാണ്. കാര്യം എന്താണ്? നീ എന്ത് ചെയ്തു? നീയും നിന്റെ പ്രതിഭവനും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്തതുകൊണ്ട് നീ ചെന്ന് പെട്ടിരിക്കുന്ന പ്രോബ്ലത്തിന്റെ നടുക്കാണ് നീ. അത് നിന്റെ അടുത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞതുകൊണ്ട് ഞാൻ കുറ്റക്കാരനാവുന്നില്ല, ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കി വെച്ചത്. അതായത് താഴോട്ട് മുമ്പോൾ പോകുമ്പോൾ പറയാണ്, അപ്പോൾ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം വരുത്തുന്നു. അവരുടെ എല്ലാവരുടെയും മുമ്പ് വരുത്തിയിട്ട് കർമ്മൽ പർവ്വതത്തിൽ ചെന്നിട്ട് ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യങ്ങൾ,
അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽ കഴിക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു.
ഇവിടെ ഒരു കോംപ്രമൈസിംഗ് ജനത്തിന്റെ മുമ്പിലാണ് രാജാവ്. നമ്പർ വൺ കോംപ്രമൈസർ ആഹാബ്, ഭാര്യയുടെ വാക്ക് കേട്ട് നടക്കുന്ന ഒരു കോംപ്രമൈസർ. ഇസബേൽ, ഒന്നാം തരം വിഗ്രഹാരാധന. ജനങ്ങളെല്ലാം പിന്മാറ്റത്തിൽ ജീവിക്കുന്നു. അന്നേരം അവരുടെ നടുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഏലിയാവ് എടുത്ത് പറയാണ്, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽവെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കും, ബാൽ എങ്കിലോ അവനെ അനുഗമിക്കും. ഇഫ് ദ ലോർഡ് ഈസ് ഗോഡ് ഫോളോ ഹിം, ബട്ട് ഇഫ് ബാൽ ഫോളോ ഹിം. ഏലിയാവ് ഇവരുടെ മുമ്പിൽ ഒരു ചോയ്സ് വെക്കുകയാണ്. ഒരു ചോയ്സ് നിങ്ങൾ എടുക്കണം. എന്താണ്? നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, ഏത് സൈഡിലാണെന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിലെത്തണം. എപ്പോഴും ഞാൻ പറയട്ടെ, നമ്മള് ഈ കാര്യങ്ങളും പ്രസംഗങ്ങളും കാര്യങ്ങളെല്ലാം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. പക്ഷേ ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത എന്താണെന്ന് അറിയാമോ? ഒരു മോറൽ ചോയ്സിന്റെ മുമ്പിൽ ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ദൈവത്തെയാണോ ബാലിനെയാണോ, ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് മാമോനാണ്, ദൈവത്തെയാണോ പണത്തെയാണോ, ഈ രണ്ട് ചോയ്സിന് മുമ്പിൽ ഒരു ചോയ്സിന്റെ നടുക്ക് വരുമ്പോൾ ഇവർ തീരുമാനം എടുക്കത്തില്ല. ഇവര് ബാലിനെയാണോ സേവിക്കുന്നത്, യഹോവയാണോ സേവിക്കുന്നത്, ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്ത ലുക്വയം ആൾക്കാരാണ്. അവരുടെ അടുത്ത് ദൈവം പറയാണ്, ഏലിയാവ് പറയാണ്, നിങ്ങൾ രണ്ടിലൊരു കാര്യം തീരുമാനിക്കുക. നിങ്ങൾ ഏതാണ്, എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് തീരുമാനിക്കുക. രണ്ട് തോണിയിൽ കാല് വെക്കരുത്. രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഡിസാസ്റ്റർ ആയിത്തീരും. ഞാൻ കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ച മുമ്പ് ഒരു സഹോദരനോട് പറഞ്ഞു. അതിനോട് പറഞ്ഞു, നിങ്ങൾ സഹോദരൻ ഈ ചർച്ചിൽ വരുന്നെങ്കിൽ ഈ ചർച്ചിൽ വരിക. ഈ ചർച്ചിൽ വരുന്നില്ലെങ്കിൽ വരണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷേ ഒരു ഉഴപ്പ് പരിപാടിയും കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. ഒന്നുകിൽ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകും. സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായേക്കാം, അതെല്ലാം വേറെ കാര്യം. പക്ഷെ രണ്ട് തോണിയിൽ കാൽ വെച്ചുകൊണ്ട് അവിടെയും ഇവിടെയും കൂടെ നിൽക്കാനായിട്ട് ഒരു പരിപാടി ചെയ്യരുത്. നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ സഭയിൽ വരുന്നവരത് പറയുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്ലിയർ ഡിസിഷൻ എടുക്കണം. നിങ്ങൾ എന്തായിട്ടാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഇവിടെ എലിയാവ് കൂടെ പറയുകയാണ്, നിങ്ങൾ രണ്ട് തോണിയിൽ കാൽ വെക്കരുത്. ഒന്നുകിൽ യഹോവയെ അനുഗമിപ്പിനില്ലെങ്കിൽ അല്ലേ അനുഗമിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവർ അതിനും മറുപടി പറയുന്നില്ല. അവർ പറയണം, അവർ ജനം ഒന്നും മറുപടി പറഞ്ഞില്ല. അതിന് താഴേക്ക് വരുമ്പോൾ ഏലിയാവ് അടുത്ത കാര്യം പറയാണ്, ഞങ്ങൾക്ക് രണ്ട് കാളയെ തരട്ടെ. ഏലിയാവ് പറയാണ്, കാളയെ അവൻ തിരഞ്ഞെടുത്തു, കണ്ടം കണ്ടമായി. നമുക്കറിയാവുന്ന കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ദൈവം പറയാണ്, ദൈവം എങ്ങനെയാണ് മറുപടി പറയുന്നതെന്നുള്ളതിന് ഒരു പ്രൂഫ് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നേരെ യഹോവ പറയാണ്, ഞാനൊരു പ്രൂവ് ചെയ്യാൻ പോവാണ്. ദൈവം യഹോവയാണ് യഥാർത്ഥ ദൈവം എന്നുള്ളതിന്റെ പ്രൂഫ്, ഈ കാര്യങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീ കൊണ്ട് മറുപടി പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഈ ജനം എന്താ പറഞ്ഞറിയാമോ? ജനം എന്ത് പറഞ്ഞു? അതിന് ജനമെല്ലാം പറഞ്ഞു, ആ അത് നല്ല കാര്യമാണ്. എന്താണ് നല്ല കാര്യം? ഇവർക്കൊരു തീരുമാനം എടുക്കാനൊന്നും വയ്യ. ഇവരുടെ ആദ്യം ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെയാണോ ബാലിനെയാണോ സേവിക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അവർക്കതിന് വയ്യ, അവരൊന്നും മിണ്ടിയില്ല. പക്ഷെ അടുത്ത കാര്യം പറയണം, ഒരു വലിയ സ്പെക്ടാക്കുലർ കാര്യം സംഭവിക്കാനായിട്ട് ഒരു തീ കൊണ്ട് ദൈവം മറുപടി പറയാൻ പോവുകയാണെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കണം. നമ്മൾ ജനം പറയണോ, അതൊരു നല്ല കാര്യമാണ്, അത് കാണുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളെ തീരുമാനിക്കാന്ന് പറയണം. നേരെ അങ്ങനെ ഉള്ള ജനത്തിന്റെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകണം. അത് അതിന് അത് നല്ല വാക്കെന്ന് പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലന്റെ പ്രവാചകന്മാരോട് കാളയെടുത്ത്, നമ്മുടെ താഴെയുള്ള വാക്യങ്ങള് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇവര് കാളയെ കൊണ്ടുവന്നു, കാളയെ ഒരുക്കി അവർ തീയിടാതെ ദൈവത്തിന്റെ നാമത്തെ വിളിച്ച അവരുടെ ദൈവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. 26-ാമത്തെ വാക്യം, ഇവരുടെ എല്ലാ പരിപാടികളും ചെയ്യാണ്. കാളയെ കൊണ്ടുവന്നിട്ട് അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, അവരെ കാളയോട് ഒരുക്കി ബാലയെ ഉത്തരവ് വരണമെന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ഉറക്ക നിലവിളിക്കുകയാണ്. ഒരു ശബ്ദം ഉത്തരവ് ഉണ്ടാകുന്നില്ല. എന്നാൽ മേലിയ പറയുകയാണ്, നിങ്ങളുടെ ശബ്ദത്തിന്റെ ചിലപ്പോൾ പ്രശ്നമായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ഉറക്ക വിളിച്ചാൽ ദൈവം ചിലപ്പോൾ കേൾക്കുമായിരിക്കാം. ചിലരുടെ വിചാരമാണ്. ഈ ഞാൻ കാര്യം പറയട്ടെ, നമ്മള് ശബ്ദത്തിന്റെ കൂട്ടുന്നതുകൊണ്ടോ കുറയ്ക്കുന്നതുകൊണ്ടോ ദൈവത്തിന്റെ കേൾവിക്ക് വ്യത്യാസമൊന്നുമില്ല. ഈ വോളിയവും ദൈവത്തിന്റെ കേൾവിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്പിരിച്വാലിറ്റിയും വോളിയവുമായിട്ട് വലിയ ബന്ധമില്ല. നമുക്കത് മുമ്പോട്ട് വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു. കാര്യം ഉറക്കത്തന്നെ പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾ എല്ലാവർക്കും കേൾക്കണം. പക്ഷെ ദൈവത്തിന് ഇത് നമ്മൾ പതുക്കെ പ്രാർത്ഥിച്ചാലും ഉറക്കെ പ്രാർത്ഥിച്ചാലും വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ആമേൻ പറയാനായിട്ടാണ്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുകയോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലാംഗ്വേജോ നിങ്ങളുടെ സാഹിത്യമോ കേട്ടിട്ടല്ല ദൈവം ഉത്തരം പറയുന്നത്. ഇവിടെ ബാലിന്റെ പ്രവാചകന്മാർ എല്ലാ പരിപാടികളും ചെയ്യുകയാണ്, തുള്ളുകയാണ്, ചാടുകയാണ്, ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്, മുറിവേൽപ്പിക്കുകയാണ്. നേരം ബാലിന്റെ അടുത്ത് ഏലിയ പറയാണ്, നിങ്ങളുടെ ദൈവത്തിനെ ഉറക്കെ പ്രാർത്ഥിച്ചാലേ കേൾക്കത്തുള്ളൂ, സ്തൊണ്ട പൊട്ടുന്ന പോലെ പ്രാർത്ഥിച്ചാലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ ആ ദൈവം ചിലപ്പോൾ കേട്ടേക്കാം. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ നോയിസ് പൊല്യൂഷൻ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മള് ദൈവസന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കുന്നു. നമ്മളുടെ യഥാർത്ഥ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് വിശദീകരിക്കാം. ഇവരവ ഉറക്ക കാര്യങ്ങളെ ചെയ്യുകയാണ്. അവരവിടെ പതിവ് പോലെ അവർ ഉറക്ക വിളിച്ച് പതിവ് പോലെ രക്തമൊഴുവോളം, 28-ാമത്തെ വാക്യം, രക്തമൊഴുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞ് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് ഏലിയാവ് പറയാണ്, ദിസ് ഇസ് നൗ, ദിസ് മൈ ടേൺ. എങ്ങനെയാണ് കാര്യങ്ങളെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. എങ്ങനെയാണ് ദൈവം സത്യദൈവം ഉത്തരം വരുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം. എന്തിന്റെ പേരിലാണ് ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ എക്സസൈസുകൾ കൊണ്ടല്ല ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത്. ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഏലിയാവ് എന്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു. സർവജനത്തെയും യഹോവയുടെ അവന്റെ അടുക്കൽ വന്നു. അവൻ ഫസ്റ്റ് ചെയ്തെന്താണെന്ന് അറിയാമോ? ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഈ എക്സസൈസുകൾ കൊണ്ട് ഒന്നും ഒരു കാര്യവുമില്ല. ശരിക്കുള്ള ദൈവം പ്രാർത്ഥന കേൾക്കണം. ആദ്യം അവൻ ചെയ്തു, അവൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. അവന്റെ ജീവം ഇവൻ അതുവരെ യാഗപീഠം ദൈവത്തിന് യാഗം അവിടെയില്ല, യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ ഇടിഞ്ഞു കിടക്കുന്നിടത്ത് ഈ എക്സസൈസുകൾ കൊണ്ട് ഒരു കാര്യവുമില്ല, ഈ പ്രകടനങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല, ഈ ശബ്ദകോലാഹലം കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒറ്റവണ്ണം 12 കല്ലെടുത്തു. ഏതാണ്? ദൈവം യാക്കോബ് എന്ന ഒരു ഉപായിയെ പിടിച്ച് അവന്റെ സ്വഭാവം മാറ്റി ഇസ്രായേൽ എന്നുള്ള പേരുമാക്കി. അങ്ങനെ ഒരു മാനസാന്തരമുണ്ടായ ആ മനുഷ്യന്റെ, റിയലായിട്ടും ദൈവത്തെ കണ്ട ആ മനുഷ്യന്റെ മക്കൾ ദൈവത്തിന്റെ വഴിയിൽ നടന്നവരായിരുന്നു യാക്കോബിന്റെ 12 മക്കൾ. അങ്ങനെ തുടങ്ങിയ ഇസ്രായേൽ ഗോത്രം പിന്മാറ്റത്തിലേക്ക് പോയി, യാഗപീഠം നശിപ്പിക്കപ്പെട്ടു, ജനം പിന്മാറ്റത്തിലേക്ക് പോയി, രാജാവ് പിന്മാറ്റത്തിലേക്ക് പോയി. ദൈവത്തെയാണോ ബാല്യയാണോ സേവിക്കുക എന്നറിയാത്ത കോംപ്രമൈസേഴ്സ് ആയിട്ടുള്ള കുറെ ജനത്തിന് മുമ്പിൽ ജയലിയാവ് എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഈ ഒരു പരിപാടിയും കൊണ്ടും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല, സത്യദൈവം ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഒന്നും പ്രസാദിക്കത്തില്ല. ആദ്യം യാഗപീഠം ശരിയാക്കി, യാക്കോബിന്റെ പുത്രന്മാരുടെ സംഖ്യയ്ക്കത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും രണ്ട് സേവ വെത്തു വയ്ക്കുവാൻ വിസ്താരത്തിൽ തോണ്ടാക്കി. നമുക്കറിയാവുന്നതാണ്, അവൻ അവിടെ തോട്ടില് വെള്ളം നിറച്ചു, രണ്ടാം പ്രാവശ്യവും നിറച്ചു, മൂന്നാം പ്രാവശ്യവും നിറച്ചു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു. അന്നേരം ഏലിയാവ് നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്, തീയിറക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. തീയിറക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴുക്കാണ്. ദൈവത്തിന് വീണ്ടും പ്രൂവ് ചെയ്യണം ദൈവം തന്നെയാണ് ചെയ്യുന്നത്. അധപത്വത്തിൽ തീ കത്തിയതല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ എല്ലാ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ചെയ്തിട്ട് ഏലിയാവ് പറയാണ്, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാവ് പ്രവചനം അടുത്തു നിന്ന് ഏലിയാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അവിടെ വായിച്ചു നോക്കി, ഏലിയാവിന്റെ പ്രാർത്ഥന ഇത്രയുള്ളൂ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്രകാരം ചെയ്തു എന്നും വെന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ പ്രയർ, ഒരുപാട് സാഹിത്യമൊന്നുമില്ല, വലിയ ബഹളമൊന്നുമില്ല. ദൈവം കാര്യങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്തു, ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കറക്റ്റ് ചെയ്തു. ഈ വ്യക്തിയുടെ വളരെ സിമ്പിൾ പ്രയറിന് മുന്നിൽ ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ അൻസർ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കാര്യങ്ങൾ എന്തിനാ നമ്മൾ പഠിക്കേണ്ട കാര്യം? നമ്മൾ ബൈബിൾ ഒന്ന് വായിച്ചു നോക്കണം, പുതിയ നിയമം നമ്മളൊന്ന് വായിച്ചു നോക്കണം. എങ്ങനെയാണ് അപ്പോസ്തലന്മാർ കാര്യങ്ങൾ ചെയ്തത്? യേശു ക്രിസ്തു എങ്ങനെയാണ് ചെയ്തത്? എങ്ങനെയാണ് അവർ പ്രസംഗിച്ചത്? എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? എങ്ങനെയാണ് അവർ പഠിപ്പിച്ചത്? കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ഇങ്ങനത്തെ ചില കാര്യങ്ങളുടെ മുകളിൽ അല്ല പ്രവർത്തിക്കുന്നത്. ഇങ്ങനത്തെ ചില അൺനെസറി എക്സസൈസുകളുടെ അത് കാരണം ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവം പ്രവർത്തിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്തതിന് ശേഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ഏത് പ്രാർത്ഥനയ്ക്കും ഇമ്മീഡിയറ്റ് ആണ് പ്രാർത്ഥന റെസ്പോൺസ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വലിയ ഫലം ചെയ്യും. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഏലിയാവിന്റെ കാര്യമാണ് പറയുന്നത്. ഏലിയാവ് എങ്ങനെ പ്രാർത്ഥിച്ചത്? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. ഏലിയാവ് പ്രാർത്ഥിച്ചത് ഈ ബാലിന്റെ പ്രവാചകന്മാർ കാണിച്ച ഒരു കാര്യവും കാണിച്ചില്ല. ഏലിയാവ് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ രഹസ്യത്തിൽ ഈ ഇടിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണുള്ളതെങ്കിൽ അതൊന്നും ശരിയാക്കാതെ അല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കുമുള്ള ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ല. ഈ വളരെ വളരെ ഷോർട്ട്, വളരെ സിമ്പിളായി യഹോവയുടെ മുമ്പിൽ ഏലിയാവ് കാര്യങ്ങളെ കറക്റ്റ് ചെയ്തിട്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതാണ് പ്രാർത്ഥനയുടെ എക്സാമ്പിളായിട്ട് യാക്കോബ് പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് അവിടെ പറയാണ് യഹോവേ എനിക്ക് ഉത്തരമല്ലണമെ, നീ ദൈവം യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമാണ്. കാരണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യന്റെ ഹൃദയം തിരിയുമ്പോൾ ദൈവത്തിന്റെ മറുപടി അവിടെ നിന്ന് വരും എന്ന് ഏലിയാവിനെ അറിയാമായിരുന്നു. അത് പറയുകയും ഉടനെ ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിച്ചു? യഹോവയുടെ തീയിറങ്ങി, ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വച്ചു കളഞ്ഞു. ജനം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ജനമെല്ലാം കവണു വീണു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഇവരെല്ലാം ഒരു സ്പെക്ടാക്കുലർ കാര്യം കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ദൈവം യഹോവ ആണോ ബാലാണോ ദൈവം എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ അവർക്കത് ചോയ്സ് ചെയ്യാൻ വയ്യ. പക്ഷേ അത്ഭുതം പ്രവർത്തിച്ച് കണ്ടപ്പോഴേക്കും ഇവര് പറയാണ് യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം എന്ന് പറയാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൈവ മനുഷ്യൻ ഇത് കണ്ടിട്ടല്ല. അതിനു മുമ്പ് തന്നെ അവനറിയാമായിരുന്നു ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ മുമ്പോട്ട് പോട്ടെ, അതിൽ വളരെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് സമയമില്ല. മഴ വരാൻ പോകുന്നു എന്ന് ഏലിയാവിന്റെ അടുത്ത് ദൈവമാണ് കൽപ്പിച്ചത്. ഒരു സാഹചര്യം കാണാനായിട്ടില്ല. പക്ഷെ ദൈവം ഏലിയാവ് ദൈവഹിത പ്രകാരം കാര്യങ്ങൾ ചെയ്തിട്ട് മുട്ടന്മേൽ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ മഴയുടെ മുഴക്കം കേൾക്കുകയാണ്. അങ്ങനെ ഏലിയാവ് നാപ്പത്തിയഞ്ചാമത്തെ വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഡീറ്റെയിലേക്ക് 45-ാമത്തെ വാക്യം. ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വരുന്നു. ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടുന്നു. 19-ാമത്തെ അധ്യായം വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവഹിത പ്രകാരം നടക്കുന്ന ഒരു മനുഷ്യനെ കൂടി ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്ന് കാണിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് മൂവ് ചെയ്യുന്ന വ്യക്തിക്ക് ദൈവം അടുത്തടുത്ത് അവന്റെ പ്രൊവിഷൻ അത്ഭുതകരമായി പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണ മനുഷ്യരെ കൊണ്ടൊന്നുമല്ല, മനുഷ്യരെ കൊണ്ടല്ല, ഒരു സാഹചര്യത്തിലും പ്രവർത്തിക്കത്തില്ല എന്ന് കരുതുന്ന അസാധ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ദൈവം ദൈവത്തിന്റെ ശക്തി പ്രൂവ് ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തികളുമായി ആ ദൈവമക്കളെ ദൈവമനുഷ്യനെ ദൈവം കൂട്ടിച്ചേർക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവഹിത പ്രകാരം മുമ്പോട്ട് പോകുന്ന വ്യക്തിയുടെ വളരെ സിമ്പിളായിട്ടുള്ള ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് പോലും ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ റെസ്പോൺസ് വരുന്നു. വലിയ കോലാഹലങ്ങളൊന്നുമില്ല, വലിയ പ്രകടനങ്ങളൊന്നുമില്ല, വലിയ സാഹിത്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവവഴിയിൽ കൂടി നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അനുസരിച്ച് നടക്കുന്ന പറയുന്ന വ്യക്തിയുടെ വാക്കിനെ പ്രൂവ് ചെയ്യാനായിട്ട് ദൈവം സാഹചര്യങ്ങളെയും കാലാവസ്ഥയും വരെ മാറ്റുന്നു. അവിടം വരെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ഏലിയാവിന്റെ മുമ്പോട്ട് വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, 19-ാമത്തെ അധ്യായം മുതൽ ഏലിയാവ് ദൈവസന്നിധിയിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ പിന്മാറ്റത്തിനെയാണ് 19-ാമത്തെ അധ്യായം ഒരു കാണിക്കുന്നത്. 19-ാമത്തെ വാക്യം അധ്യായത്തിന്റെ 1 മുതൽ 2 വാക്യങ്ങൾ വാക്യം. അടുത്ത വാക്യം. ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ സാഹചര്യം പഴയതിനേക്കാൾ അത്രയും മോശമല്ല അല്ലെ. ആഹാബിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ ഒക്കെ നിന്ന ഒരു പ്രവാചകനാണ് ഏലിയാവ്. പക്ഷെ ഏലിയാവ് ആദ്യമായിട്ട് ദൈവം പറയാതെ ഒരു ഓട്ടം ഓടുന്നതാണ് ഇവിടെ കാണുന്നത്. അതുവരെയും ദൈവത്തിന്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോയിരിക്കുന്ന മനുഷ്യൻ ഭയപ്പെട്ടോടുകയാണ്, പേടിച്ചോടുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഏലിയാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടായത്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്, ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഓർത്തെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഏലിയാവ് ഈ പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം? വാട്ട് വാസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ഏലിയാവ് പെട്ടെന്ന് അതുവരെ ദൈവത്തിന്റെ മുമ്പിൽ പേടിക്കാതെ ആഹാബിന്റെ മുമ്പിൽ ഇസബേലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്ന ഏലിയാവ് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഓടാൻ കാര്യം? കാര്യം എന്താ? എന്താ അതിന്റെ കാര്യം? അവിശ്വാസം വരേണ്ട കാര്യം എന്താ അവിടെ? അല്ല, അതിനൊരു പ്രധാന കാരണമുണ്ട്. അത് വീണ്ടും ഏലിയാവ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ 18-ാമത്തെ അധ്യായം, 18-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഏലിയാവ് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ദെൻ ഏലിയ സെഡ് ടു ദ പീപ്പിൾ, ഐ എലോൺ ആം ലെഫ്റ്റ് ആസ് എ പ്രോഫറ്റ് ഓഫ് ദ ലോർഡ്. ഏലിയാവ് എന്ത് പറയുന്ന അറിയാമോ? ഞാൻ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ഈ ഭൂമിയിൽ. ഇല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ ഈ വർക്കൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ ഈ ചുമല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നു. അല്ലെ, ഞാനില്ലെങ്കിലോ? ഞാനില്ലേ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു അല്ലേ? ദൈവത്തിന്റെ വലിയ ശക്തി പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഏലിയാവ് ചിന്തിക്കുകയാണ് ഈ ഏലിയാവ് ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഐ എന്നത് ഏലിയാവിന് അവിടെ ഏലിയാവിന്റെ ഹൃദയത്തിൽ കയറി. ഏലിയാവ് പറയാണ് ഐ എലോൺ, പിന്നെയും ഏലിയാവ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് റൂട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഏലിയാവിന്റെ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് അവിടെ കുറയുകയാണ്. ഏലിയാവ് പറയാണ് ഞാൻ മാത്രം ദൈവത്തിന്റെ പ്രവാചകനായിട്ട് നിൽക്കുന്നു. ഞാൻ ഇവിടുന്ന് മാറിയാൽ ദൈവത്തിന്റെ പ്രവാചന ശുശ്രൂഷ ഇവിടെ നിൽക്കും. പിന്നെ ആരും ദൈവത്തിന്റെ ഈ പ്രവാചനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടില്ല. ഞാൻ മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഏലിയാവിൽ നിന്ന് മാറി, ദൈവം അവന്റെ സപ്പോർട്ട് ചെയ്ത് മാറി. അതോടുകൂടി ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും ഏലിയാവിന് നിൽക്കാൻ പറ്റാത്തതായി. ഞാൻ പറയട്ടെ, ദൈവം കൂടെ നിന്നുകൊണ്ടായിരുന്നു ദൈവം ഏലിയാവ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇത് ഏലിയാവിന്റെ തലയ്ക്ക് കയറി. ഏലിയാവ് പറയാണ് ഞാൻ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പണി നടക്കത്തില്ല. ഞാൻ ഇല്ലെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നേ? ഞാൻ ഇല്ല ഈ സഭ എങ്ങനെ കാര്യങ്ങളെ മുമ്പോട്ട് പോകും? ഞാൻ ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവാണെന്ന് പറയുകയും ഏലിയാവിന് ഓട്ടം തുടങ്ങേണ്ടി വന്നു. എവിടം വരെ ഓടി? ഏലിയാവ് ഓടിയത് മരുഭൂമിയിൽ കൂടെയാണ്. ഈ മരുഭൂമി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മരുഭൂമി എപ്പോഴും പിന്മാറ്റത്തെ കാണിക്കാൻ വേണ്ടി പഴയ നിയമം കാണിക്കുന്നതാണ്. ഈ മരുഭൂമി യാത്ര പിന്മാറ്റ യാത്രയാണ്. ആ പിന്മാറ്റൻ മരുഭൂമിയിൽ കൂടി ഓടി 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 മരുഭൂമി എവിടം വരെ എത്തി? അവിടെ ചെന്നിട്ട് അവൻ 8-ാമത്തെ വാക്യം, ഓക്കെ, എവിടെത്തി? ഹോരേബിലെത്തി. ഹോരേബ് എവിടാന്നറിയാമോ? ഹോരേബിലെത്തി. വേറൊരാളുണ്ടറിയാമോ? മോശ ഒരു പിന്മാറ്റത്തിന്റെ അവസാനമാണ് ഹോരേബിലെത്തുന്നത് അല്ലെ? മോശ ഒരു ഓട്ടം ഓടിയെത്തുന്നതാണ് ഹോരേബിൽ. അവിടെ വെച്ചിട്ടാണ് ദൈവം മോശയെ പിടിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് മോശ പറയുന്നത് ഞാൻ മോശം ചെയ്തതുപോലെ ഞാൻ എന്നെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയെ ദൈവം ഒരു പിടിപിടിച്ചു. ഒരോട്ടം ഓടി 40 വർഷം കൊണ്ട് മോശ എത്തി അതേ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ. അവസാനത്തെ ആ സ്ഥലത്ത് ഏലിയാവത്തുവാണ്. അവിടെ ചെന്നൊരു ഗുഹയിൽ രാപാർത്തു. അപ്പോൾ അവിടെ യഹോവയുടെ അരുളപ്പാട്, അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട് ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കാം. അതായത് നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്, ദൈവം ഒരു പിന്മാറ്റത്തിലുള്ള ഒരു വ്യക്തിയെടുത്ത് മാത്രമേ ഇത് ചോദിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിന് നടക്കും ദൈവത്തിന് ഈ ചോദ്യം ചോദിക്കത്തില്ല. നിങ്ങളും ദൈവത്തിനോട് ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവഹിത പ്രകാരമാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, നിങ്ങൾക്കത് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏത് ജീവിതത്തിന്റെ സാഹചര്യത്തിലും വൈ ഐ ആം ഹിയർ എന്ന് ദൈവത്തിനോട് ചോദിക്കേണ്ട കാര്യമില്ല. ദൈവവും നിങ്ങളോട് ചോദിക്കത്തില്ല വൈ യു ആർ ഹിയർ എന്ന് ചോദിക്കത്തില്ല. അതേസമയം ദൈവത പ്രകാരമല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, വൈ യു ആർ ഹിയർ, നിനക്കെന്താണ് ഇവിടെ കാര്യം? ഈ മരുഭൂമിയിൽ, ഈ ഹോരേബിൽ നിനക്കെന്താ കാര്യം? നിന്നെ ഞാൻ എവിടാണ് ആക്കി വെച്ചിരുന്നത്? നിന്നെ ഞാൻ ആക്കി വെച്ചിരുന്നത് ആഹാബിന്റെയും ഇസബേലിന്റെയും മുമ്പിൽ ദൈവത്തിന്റെ പ്രവാചകനായി യഹോവയുടെ മുമ്പാകെ നിന്ന് നീ എങ്ങനെ ഇവിടെ എത്തി? എന്താണ് നിനക്കിവിടെ കാര്യം? ഏലിയാവ് അവിടെ പറയാണ് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലതല്ലോ, യഹോവയെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. ഇത് പറയാണ് ഏലിയാവ് പറയാണ് ഇനഫ് ലോർഡ്, ഇറ്റ് ഇസ് ഇനഫ്, ഇത് മതി, ഇനി മുമ്പോട്ട് പോകാനിട്ട് എന്റെ പ്രാണനെ അങ്ങ് എടുത്തേക്കണം, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. ഏലിയാവ് പിതാക്കന്മാരെക്കാൾ നല്ലവൻ ആയതുകൊണ്ടൊന്നുമല്ല ദൈവം അവനെ തെരഞ്ഞെടുത്തത്. ഏലിയാവ് പക്ഷെ ചിന്തിച്ചു താൻ ഏതോ വലിയ ആളാണെന്ന് ചിന്തിച്ചു. ഏലിയാവിന് ഓട്ടം തുടങ്ങി. ഏലിയാവ് ദൈവത്തിന്റെ പ്രാണനെ എടുത്തുകൊള്ളാനായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇസബേൽ കാര്യം തീർത്തു കൊടുത്തന്നെ. പക്ഷെ ഏലിയാവ് ഓടി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാണ് ദൈവത്തിനടുത്ത് പറയാണ് നീ എന്റെ പ്രാണനെ അങ്ങ് എടുക്കാൻ പറയണം. ഏലിയാവിനടുത്ത് ദൈവം ചോദിക്കുകയാണ് ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കാണ്. ഇവിടെ ഏലിയാവിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാവും ഏലിയാവിന്റെ പിന്മാറ്റത്തിന്റെ അടിസ്ഥാന കാരണം. അവിടെ പറയാണ് അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുന്നു. ഇതേ കാര്യമല്ലേ ഏലിയാവ് മുമ്പ് പറഞ്ഞത്? ഏലിയാവ് പറഞ്ഞത് എന്താണ്? യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഏലിയാവ് പറയാണ്, ഞാൻ ഒരുത്തൻ മാത്രം നിന്റെ പണിയും കൊണ്ട് നടക്കാണ്, നിന്റെ പ്രവൃത്തി മുഴുവൻ നിന്റെ പ്രോജക്റ്റ് എല്ലാം എന്റെ ചുമലിലാണ്, ഞാൻ ഉള്ളതുകൊണ്ട് നിന്റെ കാര്യം നടന്നു പോകുന്നു, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഇത് പിന്മാറ്റത്തിൽ പോയ ഏലിയാവിന്റെ പരാതി പറച്ചിലാണ് ഇവിടെ. ഏലിയാവ് അഹാബിന്റെ മുമ്പിലൊക്കെ നിന്ന പോലത്തെ ശക്തമായിട്ടുള്ള സംസാരമല്ല ഇവിടെ. ഇവിടെ ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള ഏലിയാവിന്റെ, പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ഏലിയാവിന്റെ, ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ഏലിയാവിന്റെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. അവൻ പറയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. പുറത്തു വന്നിട്ട് ദൈവം പറയാണ്, നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ പുറത്തു വന്ന് യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് പറഞ്ഞു. എവിടുന്നായിരുന്നു ഏലിയാവ് യാത്ര തുടങ്ങിയത്? ഏലിയാവ് എവിടുന്ന യാത്ര തുടങ്ങിയത്? അവിടെ പറയാണ്, 17-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ആസ് ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവ്സ് ഹൂം ബിഫോർ ഐ സ്റ്റാൻഡ്. ദൈവസന്നിധിയിൽ നിന്ന ഏലിയാവ് പിന്മാറ്റത്തിൽ ഓടിപ്പോയി ചൂരച്ചെരുടെ നടുക്ക് മരുഭൂമിയിൽ കടന്ന് പരാതി പറഞ്ഞു പെറുപുറത്ത് മരിക്കാൻ കടക്കുമ്പോൾ ഏലിയാവിന്റെ അടുത്ത് ദൈവം പറയുന്നു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നിനക്കെന്തോ ഇവിടെ കാര്യം? നേരെ ഏലിയാവ് പറയുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. നേരെ ദൈവം പറയാണ്, നിന്റെ പ്രശ്നം എന്തെന്നറിയാമോ? നീ നിന്നെ നിർത്തിയ സ്ഥലത്തു നിന്നല്ല നീ പോടി. നീ ഇപ്പൊ എവിടാണ്? നീ ദൈവഹത പ്രകാരം ഉള്ള ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത്. നിന്റെ പ്രോബ്ലത്തിന്റെ ഒക്കെ പ്രശ്നം ഇതായിരിക്കാം. നേരം പറയാണ്, നീ മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് പറഞ്ഞു. നീ വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ യഹോവ കടന്നു. നമുക്കറിയാവുന്നതാണ്, വലിയ സ്പെക്ടാക്കുലർ കാര്യങ്ങളൊക്കെ കടക്കാം. നമ്മളെങ്ങും യഹോവയില്ലായിരുന്നു, വലിയ കാര്യങ്ങളുടെ നടക്കൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഭൂകമ്പം, തീയ് എല്ലാം കഴിഞ്ഞിട്ട് തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി വന്നു, ഗുഹാമുഖത്ത് നിന്നു. ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? ഏലിയാവേ ഈ മുഖമൊക്കെ മൂടി ഈ പിന്മാറ്റത്തിൽ നിരാശനായിട്ട് ഇതിനാണോ ദൈവം ഞാൻ നിന്നെ വിളിച്ചത്? ഇതിനായിരുന്നോ നിന്നെ അനോയിന്റ് ചെയ്തത്? നിനക്ക് എന്ത് പറ്റി? എന്താണ്? എവിടെയാണ് നിനക്ക്? നിനക്ക് ഇവിടെ എന്ത് കാര്യം? വീണ്ടും ഏലിയാവ് പറയാണ്. അതിന് അവൻ സൈന്യങ്ങളുടെ റിപ്പീറ്റ് ചെയ്യണം ഒരേ കാര്യം തന്നെ. ഒരു ഏലിയാവിന് പിന്നെ പറയാനായിട്ടൊന്നുമില്ല. ഏലിയാവിന്റെ പ്രാർത്ഥനയൊക്കെ വെറും ക്രീഡായി മാറി. അതിനു മുമ്പ് ഏലിയാവ് ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നെ ഇത് റിപ്പീറ്റഡ് പ്രയർ ആവുകയാണ്. പിന്നെ ഏലിയാവിന് പുതിയതായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. മീനിങ്ലെസ് റിപ്പീറ്റേഷനിലേക്ക് വരികയാണ് ഏലിയാവ്. ഏലിയാവ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഏലിയാവിന് അതേ കാര്യമേ, അതേ പരാതിയെ പറയാനുള്ളൂ, ഒന്നും പറയാനായിട്ടില്ല. അവിടെ പറയാണ്, സൈന്യങ്ങളുടെ യഹോവയായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് ഓർന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തണം. ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഏലിയാവ് പറയുന്നത്. അതാണ് ഇവന്റെ നിരാശയുടെ അടിസ്ഥാന കാര്യവും. ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് പോയി, പിന്മാറ്റത്തിലേക്ക് പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്യുകയാണ്. യഹോവ അവിടെ പറയാണ്, വീണ്ടും പറയാണ്, ഗോ. ഞാൻ പറഞ്ഞു, ഏലിയാവിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്ക് മുതൽ റിപ്പീറ്റഡ്ലി പറയുന്ന വാക്കാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ദൈവം പറയാണ്, പോവുക 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 എന്ന് പറയാണ്. അത് കേൾക്കുന്ന വ്യക്തി അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാണ്. ഹി ഈസ് ഗോയിങ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ പോകുന്ന വ്യക്തി ചെന്ന് തീർന്ന പ്രശ്നങ്ങളുടെ നടുക്കിലെല്ലാം ദൈവം കാര്യങ്ങളെ ഒരുക്കുകയാണ്. ദൈവം വ്യക്തികളെ ഒരുക്കുകയാണ്. അതിൽ കൂടി ദൈവത്തിന്റെ ബലവും ദൈവത്തിന്റെ ശക്തിയും ഇവൻ കാണുകയാണ്. ഇവൻ ആദ്യമായിട്ട് ദൈവം പോകുക എന്ന് പറയാതെ ദൈവം ഒരു ഓട്ടം, ഇവൻ ഓട്ടം ഓടിയത് ഇവിടെ നിന്നാണ്, ഹോരേബിലേക്കാണ്. അവിടെ വെച്ചിട്ട് ദൈവം ഇവന്റെ അടുത്തും പറയാണ്, വീണ്ടും പറയാണ്, ഗോ എന്ന് പറയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുമ്പോൾ ഗോയോട് കൂടി ഒരു വാക്കുകൂടി ചേർക്കുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഗോ റിട്ടേൺ ഓൺ യുവർ വേ ഓവർ ഇസ്രായേൽ. ഇവിടെ ഗോ എന്ന് പറയുമ്പോൾ ഒരു കാക്കുടയാണ്, ഗോ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോവുക എന്നാണ് പറയുന്നത്. തിരിച്ചു പോവുക, റിട്ടേൺ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം റിപ്പൻറ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തിരിയുക, നിന്റെ സ്ഥലം തെറ്റിപ്പോയി, ദൈവത്തിന്റെ ആശ്രയത്തിൽ നീ വീണുപോയി, നീ മാത്രമേ ഉള്ളൂ നീ വിചാരിച്ചു, നിന്റെ ജഡത്തിൽ നീ ആശ്രയിച്ചു, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നീ മാറി, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ദൈവൻ പറഞ്ഞതാണ് ഗോ റിട്ടേൺ, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. ഇതാണ് ദൈവം പറയുന്നത്. ദൈവം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതാണ്. ഈ മാനസാന്തരത്തിലേക്ക് വരാതെ റിപ്പീറ്റഡ് ആയിട്ട് നീ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നീ തിരിച്ചു വരിക, നിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിർത്തിയിട്ട് ഗോ റിട്ടേൺ. അവിടെ പറയണം, നീ യഹോവയിലേക്ക് നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങി തിരിച്ചു വന്നു. നീ വന്നൊരു മരുഭൂമി ഉണ്ടല്ലോ, അതുപോലെ തിരിച്ച് ഓടിക്കോളം പറയാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, നീ എത്തുമ്പോൾ അവിടെ നിനക്ക് ചില ശുശ്രൂഷയും കൂടെ വെച്ചിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നീ പറഞ്ഞ പോലെ നീ മരിക്കാറായിട്ടില്ല, നിനക്ക് ചില കാര്യങ്ങളോട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അസായേലിനെ ആരാമിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക, നിംസിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക, ആബേൽ മെഹോലിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലിശായെ നിനക്ക് പകരമായി അഭിഷേകം ചെയ്യും. ബാക്കിയുള്ളവരെ അഭിഷേകം ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. നീ പറഞ്ഞില്ലേ നീ മാത്രമേ ഉള്ളൂ എന്നും, നിന്റെ തുമലിൽ കൂടാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? നിനക്ക് പകരം നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, പ്രവാചക ശുശ്രൂഷ നിന്റേത് കഴിഞ്ഞു, നിനക്ക് പകരം ഞാൻ അടുത്ത ആളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ പറയാണ്, അസയേലിന്റെ വാലിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാലിന് തെറ്റിപ്പോകുന്നവനെ എലീസ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്തവരും വായുള്ളവരുമായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിച്ചിരിക്കുന്നു. നീ പറയാണ്, നീ പറഞ്ഞു നീ മാത്രമേ ഉള്ളൂ, നിന്റെ മിഷൻ കഴിഞ്ഞു, നിന്നെ ഇനി ദൈവത്തിന് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് യൂസ് ചെയ്യാൻ കഴിയുന്നത് ദൈവ സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവരെ കൊണ്ട് മാത്രമേ ഉള്ളൂ. ദൈവം പറയാണ്, യുവർ മിഷൻ ഈസ് ഓവർ. രണ്ടു മൂന്ന് കാര്യങ്ങളോട് ചെയ്തിട്ട് അടുത്തത് നിനക്ക് പകരമായിട്ട് അടുത്ത ആളെ അഭിഷേകം ചെയ്യണം. നീ വിചാരിക്കുന്ന പോലെയല്ല, ബാലിന് മുട്ടുമടക്കാത്ത വേറെ 7000 പേരെ ഞാനിവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ നിനക്ക് അവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവൻ വിചാരിച്ചു ഇവൻ കൂടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ ഒരു മനുഷ്യന്റെ റിയൽ ഡിസാസ്റ്ററിന്റെ റൂട്ട് പ്രോബ്ലം അവിടെ കാണാം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ അടിസ്ഥാന കവരാണ്ട് കാരണം അവൻ ദൈവാശ്രയം വിട്ട് തന്നിൽ തന്നെ ആശ്രയിച്ചു. അവൻ പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ദൈവം പറയാണ്, നീയല്ല അനേക ആൾക്കാര് ഹിതേറോണ്ട ക്യൂ. നീ അങ്ങോട്ട് മാറിയാൽ അടുത്ത സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് അടുത്ത 7000 പേരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് എന്റെ വലിയ കൃപ മാത്രമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നിടത്തോളം നിന്നിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നീ അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയാണ്, നീ ജഡത്തിൽ ആശ്രയിച്ച് സ്വയമായിട്ട് ആശ്രയിച്ച് നീ മാറുകയാണെങ്കിൽ അടുത്ത ആളെ ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്, അതിന്റെ പുറകിൽ 7000 പേരെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വാക്കുകളെ നിർത്തട്ടെ, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദൈവത്തിന്റെ ക്ലിയർ വോയിസിനെ റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തികളാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ദൈവം മീറ്റ് ചെയ്യും. നമുക്ക് പറയാനായിട്ട് ചില സാക്ഷ്യങ്ങൾ കാണും. ദൈവം ഇറങ്ങി പ്രവർത്തിച്ച ചില കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വലങ്കര നീട്ടി വിടുവിച്ച ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് നമുക്ക് പറയാനായിട്ട് സാക്ഷ്യം കാണും. ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ ദൈവത്തിന്റെ റിയലായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളുടെ യഥാർത്ഥത്തിൽ അവർ യാഗപീഠങ്ങളെ ശരിയാക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവരുടെ വാക്കിലെ ലാംഗ്വേജ് കണ്ടിട്ടല്ല ദൈവം കേൾക്കുന്നത്, അവരുടെ ശബ്ദ കോലാഹലം കേട്ടിട്ടല്ല ദൈവം മറുപടി തരുന്നത്. ദൈവം അവരുടെ ഹൃദയത്തെ കണ്ടിട്ട് അവർ യാഗപീഠങ്ങളെ ശരിയാക്കുമ്പോൾ ദൈവം അവിടെ ദൈവത്തിന് മറുപടി അയക്കുന്നു. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ കൊണ്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പണി ഇവിടെ നടക്കത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ എന്തോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ചിന്തിക്കുന്ന നിമിഷം ദൈവം പറയാണ്, നീ അങ്ങ് മാറി നിന്നോ, നിന്നെ കൂടാതെ ദൈവത്തിന്റെ പണി നടക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ദൈവസഭയുടെ പണി വ്യക്തികളെ കൊണ്ടല്ല, വ്യക്തികളെ ദൈവം യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ